2022 June 29 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും ചട്ടക്കൂടുകളിൽ നിന്ന് മാറുന്ന വിധികളും ഉയരുന്ന സംവാദങ്ങളും കെ എസ് സന്ദീപ് എഴുതുന്നു. വായിക്കുന്നത് ബി എസ് രാജേഷ്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ രണ്ട് ഹൈക്കോടതി വിധികൾ ഗൌരവമേറിയ ചർച്ചകൾക്കും സമൂഹത്തിലെ ചില കോണുകളിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾക്കും ഇടയാക്കി. അഭയകേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ജാമ്യം അനുവദിക്കുകയും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തതായിരുന്നു ഒന്ന്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതായിരുന്നു മറ്റൊന്ന്. നിയമത്തിന്റെ അടിസ്ഥാനത്തിലും തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ വിലയിരുത്തി വിധി നിശ്ചയിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും കോടതി വ്യതിചലിച്ചുവെന്ന വാദമാണ് ചിലർ ഉയർത്തുന്നത്. എന്നാൽ സാമ്പ്രദായിക കാഴ്ചപ്പാടിൽ നിന്ന് കോടതി വിധികൾ മാറുന്നുവെന്ന സൂചനയാണ് മറ്റൊരു വിഭാഗം ചർച്ച ചെയ്യുന്നത്. എന്തുതന്നെയായാലും ഈ രണ്ട് വിധികളും നിയമരംഗത്ത് ഒരു സംവാദത്തിന്റെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. പുതുതലമുറയിലെ നിയമവിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതിക്കപ്പുറമുള്ള സംവാദ നിരീക്ഷണങ്ങളിലേക്കും കടക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത്. കോടതികൾ മുന്നിലെത്തുന്ന തെളിവുകളുടെയും വിശ്വസനീയമായ സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ വിധി പറയുക. ചില കേസുകളിൽ തെളിവുകളുടെ അഭാവം മൂലം കീഴ്ക്കോടതി വിധികൾ മേൽക്കോടതി റദ്ദാക്കാറുണ്ട്. കോടതിളക്കമുണ്ടാക്കിയ അഭയകേസിലെ ശിക്ഷ മരവിപ്പിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികം. ബലാത്സംഗ കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് അസാധാരണമെന്നതിൽ തർക്കമില്ല. എന്നാൽ പരാതിക്ക് ഉപോത്ബലകമായ കാര്യങ്ങളിലേക്ക് കോടതികൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളിലൊന്നാണെന്നും പറയാതിരിക്കാനാകില്ല. 28 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് 2020 December 23 അഭയകേസിൽ CBI പ്രത്യേക കോടതി വിധി പറഞ്ഞത്. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിയുകയും ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ രണ്ട് സാക്ഷി മൊഴികളെ മാത്രം അവലംബിച്ചാണ് ശിക്ഷ വിധിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും അപ്പീൽ നൽകിയത്. ഈ ഹർജി അനുവദിച്ചാണ് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങളും നിയമ പോരാട്ടങ്ങളും അഭയകേസിൽ ചരിത്രമാണ്. അതിന്റെ ഭാഗമായി ഉണ്ടായ വിവരങ്ങൾ ഈ കേസിനെ പിന്തുടരുന്നവർക്ക് മറക്കാനാകില്ല. അന്വേഷണ ഏജൻസിയായ CBIയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് വിധി മരവിപ്പിക്കാൻ ഇടയാക്കിയതെന്ന വാദവും ഉയരുന്നുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോഴും അഭയയുടെ മരണം അസ്വാഭാവിക വിഭാഗത്തിലാണ്. അതിന്റെ നിജസ്ഥിതി എന്നാണ് പുറത്തുവരിക? ഇതിനുത്തരം പറയേണ്ടത് നിയമവ്യവസ്ഥയും അന്വേഷണ സംവിധാനങ്ങളുമാണ്. പീഡനക്കേസുകളിലെ മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധത്തെ പീഡനമാക്കി മാറ്റുന്നതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തൽ അടുത്ത കാലത്തുണ്ടായ നിരവധി കേസുകളുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നതാണെന്ന് വ്യക്തം. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് നടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണം. ഓരോ കേസിലെയും പ്രത്യേക സാഹചര്യവും വസ്തുതകളും വിലയിരുത്തി തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. ഇതാണ് ചർച്ചകൾക്ക് വഴി തുറന്നത്. March 16 April 14 വരെയുള്ള കാലയളവിൽ വിജയ് ബാബു പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. നടിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെന്നും പുതിയ ചിത്രത്തിൽ മറ്റൊരു നായികയാണെന്ന് അറിഞ്ഞപ്പോഴാണ് പീഡന പരാതി നൽകിയെന്നുമായിരുന്നു വിജയ് ബാബുവിന്റെ മറുവാദം. 2022 March 16 April 16 വരെയുള്ള കാലയളവിൽ വിജയ് ബാബു പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ April 22 കേസെടുത്തത്. കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ പ്രധാനമായും പരിഗണിച്ച കാര്യങ്ങൾ ഇവയായിരുന്നു. പ്രതി വിവാഹിതനാണെന്നും ബന്ധം നിലവിലുണ്ടെന്നും ഇരയ്ക്ക് അറിയാമായിരുന്നു. വിവാഹബന്ധം നിലവിലുള്ളതിനാൽ ഇരയെ വിവാഹം കഴിക്കാൻ നിയമപരമായി കഴിയില്ല. March 16 April 14 വരെയുള്ള കാലയളവിൽ നടി ഒരു തരത്തിലും തടവിലായിരുന്നില്ല. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായി ഇവർ സ്ഥിരമായി ധാരാളം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ലഭ്യമായ സന്ദേശങ്ങളിൽ നിന്നും ഇവർ തീവ്ര ബന്ധത്തിലായിരുന്നെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തം. ഇരയും മൊബൈൽ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു. March 31 April 14 വരെയുള്ള ഇവരുടെ ഫോൺ സംഭാഷണങ്ങളിൽ പീഡനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രതിയുടെ പുതിയ ചിത്രത്തിൽ പുതിയ നായികയാണെന്ന് ഇരയറിഞ്ഞത് April 15 ശേഷമാണ്. തുടർന്ന് April 17 പ്രതിക്കെതിരെ ബഹളമുണ്ടാക്കി. ഇക്കാര്യങ്ങൾ വിലയിരുത്തി കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ സാമ്പ്രദായിക രീതികളിൽ നിന്നുള്ള മാറ്റമാണെന്ന് പറയുന്നവരോട് യോജിക്കാനും വിയോജിക്കാനും കഴിയില്ല. കാരണം കോടതി വികാരപരമായല്ല കാര്യങ്ങൾ പരിഗണിക്കുന്നത്. അവിടെ നടക്കുന്നത് ഇഴകീറിയുള്ള പരിശോധനകളാണ്. കോടതിക്ക് ബോധ്യമായതാണ് വിധിയായി പുറത്തുവരുന്നത്. ബലാത്സംഗ കേസിൽ ഒരു കോടതിയും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൂടെന്ന സാമ്പ്രദായിക കാഴ്ചപ്പാട് മാറുന്നതിന്റെ സൂചന കൂടിയാണ് വിജയ്ബാബു കേസെന്ന് വിലയിരുത്തുന്നവരാണ് നിയമരംഗത്തുള്ളവരിൽ ഭൂരിഭാഗവും. സമീപകാലത്തുണ്ടായ കോടതി വിധികൾ ഇരയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത കീഴ്വഴക്കത്തിൽ നിന്നും വ്യതിചലിക്കുന്നതാണ്. ഉഭയസമ്മതപ്രകാരം വർഷങ്ങളോളം ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും പിന്നീട് അത് പീഡനമായി പരാതിപ്പെടുകയും ചെയ്യുന്ന ഇരകളെയും അതിജീവിതകളെയും കണ്ടെത്താൻ കോടതികൾ തയ്യാറാകുന്നു എന്ന വാദമുയർത്തുന്നവരുമുണ്ട്. ഇതിന് എത്രമാത്രം സ്വീകാര്യത ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് വിലയിരുത്തേണ്ട സമയമായില്ല. അവിടെയാണ് സംവാദത്തിന്റെ പ്രസക്തി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലൈംഗിക പീഡനക്കേസുകളിലെ പ്രതികളുടെ നിലപാടുകളിലും മാറ്റം ദൃശ്യമാണ്. കുറ്റാരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തേടുന്നതിന് പകരം ഇരയുടെ ആരോപണങ്ങൾ ശരിയെന്ന് സമ്മതിക്കുകയും എന്നാൽ പീഡനമല്ല പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അതിനുതകുന്ന തെളിവുകൾ പ്രതികൾ കോടതിയിൽ നിരത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. വാട്സ്ആപ്പ് ചാറ്റുകളും ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങളും തെളിവുകളായി മാറുന്നു. പ്രോസിക്യൂഷനും പ്രതികളും ഉയർത്തുന്ന തെളിവുകളും വാദങ്ങളും നീതിയുടെ തുലാസിൽ അളക്കപ്പെടുമ്പോഴാണ് വിധിയായി മാറുന്നത്. കാലത്തിനുതകുന്ന തരത്തിൽ കോടതികളുടെ സമീപനങ്ങളിലും മാറ്റങ്ങളുണ്ടാകാം.